ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഓരോ ബജറ്റിന്റെയും അടിസ്ഥാന ലക്ഷ്യം പാവപ്പെട്ടവരുടെ താൽപര്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വെള്ളക്കരം വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. നിരക്ക് വർധന അനിവാര്യമെന്ന സർക്കാർ, ജനങ്ങളുടെ അവസ്ഥ പരിഗണിക്കണമെന്ന പ്രതിപക്ഷം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അടുത്ത മാസത്തോടെ 36,366 ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ മേൽനോട്ടത്തിന് ആരോഗ്യവകുപ്പ് 6 മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ടർക്കിയിലും സിറിയയിലും ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 5,000 കവിഞ്ഞു. ദുരിതാശ്വാസത്തിന് കരസേന 89 അംഗ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FC നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിന്റെ അടിസ്ഥാന തത്വം പാവപ്പെട്ടവരുടെ താൽപര്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരുടെ പുരോഗതിക്കായുള്ള ബജറ്റാണ് സർക്കാരിന്റേത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള പൊതു താൽപര്യ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ബജറ്റാണ് ഇത്തവണത്തേതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. വെള്ളക്കരം വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിയിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും എം വിൻസെന്റ് ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. നിരക്ക് വർധന കാലാകാലങ്ങളിൽ ആവശ്യമായി വരുമെന്നും വാട്ടർ അതോറിറ്റിക്ക് അല്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. നിയമസഭ അറിയാതെ വെള്ളക്കരം കൂട്ടിയത് സഭയോടുള്ള അനാദരവാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ അവസ്ഥ പരിഗണിച്ചു വേണം നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് സഭ വിട്ടിറങ്ങുന്നതിന് മുമ്പായി പറഞ്ഞു. സർക്കാർ വെള്ളക്കരം നിരക്ക് വർധന ഉത്തരവ് പുറപ്പെടുവിച്ചത് ഭരണപരമായ നടപടിയാണെങ്കിലും അത് സഭയിൽ പ്രഖ്യാപിക്കുന്നതായിരുന്നു ഉചിതമെന്ന് സ്പീക്കറുടെ റൂളിംഗ്. സർക്കാർ ഉത്തരവിനെതിരെ AP അനിൽകുമാർ നൽകിയ ക്രമപ്രശ്നത്തിലാണ് റൂളിംഗ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് ശക്തമായ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിവരുന്നതായി മന്ത്രി വി ശിവൻകുട്ടി സഭയെ അറിയിച്ചു. രണ്ടാംഘട്ട ലഹരിവിരുദ്ധ പരിപാടികളും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ജനജാഗ്രതാ സമിതി പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ലഹരി മാഫിയയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന വിദ്യാർത്ഥികളുടെ വിവരം പുറത്തുപോകാതിരിക്കാൻ ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭൂപതിവ് നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്തുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 1960 ശേഷം പതിച്ചുകൊടുത്ത ഭൂമിയുടെ പട്ടയങ്ങൾ ചട്ടലംഘനത്തിന്റെ പേരിൽ റദ്ദാക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ജല ഉപഭോഗത്തെക്കുറിച്ചുള്ള നിയമസഭയിലെ പ്രസ്താവനകൾക്ക് വിശദീകരണവുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് 15,000 ലിറ്റർ വരെ ജലം സൌജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യമാണ് സഭയിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അടുത്ത മാസത്തോടെ 36,366 ലാപ്ടോപ്പുകൾ കൈറ്റ് പുതുതായി ലഭ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഹൈടെക് പദ്ധതികളുടെ ഭാഗമായി ഇതുവരെ 4.4 ലക്ഷം ഉപകരണങ്ങൾ 760 കോടി രൂപ ചെലവിൽ സ്കൂളുകളിൽ വിന്യസിച്ചതിന്റെ തുടർച്ചയായാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത്. കിഫ്ബി ഫണ്ട് വിനിയോഗത്തിലൂടെ 10 ITIകളെയും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് 2 ITIകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. വിഴിഞ്ഞം തുറമുഖം നിലവിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകൾ പരിഗണിച്ച് സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട ട്രേഡുകൾ ITIകളിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത പരിശോധിക്കും. സംസ്ഥാന ക്ഷീര കർഷക സംഗമവും സ്റ്റേറ്റ് ഡയറി എക്സ്പോയുമായ പടവ് ഈ മാസം 10 മുതൽ തൃശൂരിൽ ആരംഭിക്കുമെന്ന് മന്ത്രി ചിഞ്ചുറാണി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 വരെ മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന സംഗമത്തിൽ വിവിധ മന്ത്രിമാർ പങ്കെടുക്കും. ഔദ്യോഗിക ഉദ്ഘാടനം 13 മുഖ്യമന്ത്രി നിർവഹിക്കും. കേരളത്തിൽ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് സർവകാല റെക്കോർഡിലെത്തിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ സംസ്ഥാനം കോവിഡിന് മുൻപുള്ളതിനേക്കാൾ 2.63% വളർച്ച കൈവരിച്ചതായും മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ഇന്ധന സെസ്സിനും നികുതി വർധനയ്ക്കുമെതിരായ പ്രതിപക്ഷ സത്യാഗ്രഹം നിയമസഭയിൽ രണ്ടാം ദിവസവും തുടർന്നു. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, സി ആർ മഹേഷ്, നജീബ് കാന്തപുരം എന്നീ പ്രതിപക്ഷ എംഎൽഎമാരാണ് സഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ മേൽനോട്ടത്തിന് ആരോഗ്യവകുപ്പ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയാണ് ആറംഗ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യാവസ്ഥയും ചികിത്സയും മെഡിക്കൽ ബോർഡ് അവലോകനം ചെയ്യും. മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉമ്മൻചാണ്ടി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തി ഡോക്ടറെയും ബന്ധുക്കളെയും കണ്ടു. സന്ദർശനശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ടർക്കിയിലും സിറിയയിലുമുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 5000 കവിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 100 വർഷത്തിനിടെ മേഖലയിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണിത്. ലബനൻ, സൈപ്രസ്, ഇസ്രായേൽ, ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ് എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. തുർക്കിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരസേന 89 അംഗ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 400 ഫ്ളാറ്റുകളുടെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പുനർഗേഹം പദ്ധതി വഴിയാണ് ഫ്ളാറ്റുകളുടെ നിർമ്മാണം. വെള്ളിയാഴ്ച തിരുവനന്തപുരം മുട്ടത്തറയിലാണ് പരിപാടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് സമീപം ഇക്കഴിഞ്ഞ 3-ന് ചികിത്സയിലിരിക്കെ മരിച്ചയാളുടെ മകനെ ട്രാഫിക് വാർഡന്മാർ മർദ്ദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി ഖനനം നടത്തി ദേവികുളം ഗ്യാപ് റോഡിൽ പാറ കടത്തിയ സംഭവത്തിൽ കരാർ കമ്പനി 6.28 കോടി രൂപ അടയ്ക്കണമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ ഉത്തരവിട്ടു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ.
സർക്കാർ ഭൂമിയിൽ നിന്ന് 6.28 ലക്ഷം ടൺ പാറ പൊട്ടിച്ച് നീക്കിയതിനാൽ പാറയുടെ വിലയായ 3,14,11,165 രൂപയും ഇതേ മൂല്യത്തിലുള്ള നഷ്ടപരിഹാരവും പിഴയും ചേർത്ത് ₹6,28,22,480 ഈ മാസം 30 മുൻപ് റവന്യൂ വകുപ്പിൽ അടയ്ക്കണമെന്നാണ് ഗ്രീൻ വർത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടറോട് ഉടുമ്പൻചോല തഹസിൽദാർ സീമ ജോസഫ് ആവശ്യപ്പെട്ടത്.
ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈ എഫ്സിയെ കൊച്ചിയിൽ നേരിടും. വൈകിട്ട് 7:00 മത്സരം. ലീഗിൽ ശേഷിക്കുന്ന 4 കളികളിൽ 2 ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാവുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ വെള്ളിയാഴ്ച ഭുവനേശ്വറിൽ ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ കേരളം ഗോവയെ നേരിടും. സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് ഈ മാസം 10 വരെ അപേക്ഷിക്കാം. 2022 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത കഥാചിത്രങ്ങൾ, കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ, പ്രസാധനം ചെയ്ത ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ, ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾ എന്നിവയാണ് അവാർഡിന് പരിഗണിക്കുക. കേരളത്തിന് കേന്ദ്രം പണം നൽകാത്തതിനാലാണ് നികുതി വർദ്ധിപ്പിക്കേണ്ടി വന്നതെന്ന് ന്യായീകരിക്കുന്ന സംസ്ഥാന സർക്കാർ അതേക്കുറിച്ച് വ്യക്തമായ ധവളപത്രം പുറത്തിറക്കാൻ തയ്യാറാകണമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. ബിജെപി കൊല്ലം ജില്ലാ സമിതിയുടെ സമ്പൂർണ്ണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 221 പോയിന്റ് താഴ്ന്ന് 60,286-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 43 പോയിന്റ് നഷ്ടത്തിൽ 17,721-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഓരോ ബജറ്റിന്റെയും അടിസ്ഥാന ലക്ഷ്യം പാവപ്പെട്ടവരുടെ താൽപര്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വെള്ളക്കരം വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. നിരക്ക് വർധന അനിവാര്യമെന്ന സർക്കാർ. ജനങ്ങളുടെ അവസ്ഥ പരിഗണിക്കണമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അടുത്ത മാസത്തോടെ 36,366 ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ മേൽനോട്ടത്തിന് ആരോഗ്യവകുപ്പ് 6 അംഗ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ടർക്കിയിലും സിറിയയിലും ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 5000 കവിഞ്ഞു. ദുരിതാശ്വാസത്തിന് കരസേന 89 അംഗ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.